Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14 അധ്യായം 1-7 മുതൽ 14 വരെ വാക്യങ്ങൾ. ആണ്ടുവട്ടം 22 ഞായർ.
ഒരു സാബത്തിൽ അവൻ ഫരീസേ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നെക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കലൊന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും.
വിശുദ്ധ ലൂക്കായുടെ വിചാരവേദി എന്ന് ദ ലൂക്കൻ സിംപോസിയം എന്ന ബൈബിൾ നിരൂപകന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ക്രിസ്തുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്ന രണ്ടു കൂട്ടർക്കും അവിടുന്ന് ഒരുപോലെ ഉപദേശം നൽകുന്നു. അതിഥിക്കും ആതിഥേയനും ഒരുപോലെ. അതിഥിയോട് ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, ആരെങ്കിലും നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് ഒരിക്കലും ഇരിക്കരുത്. വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്തേക്ക് മാറിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മഹത്വമുണ്ടാകും. ആതിഥേയൻ വന്ന് നിങ്ങളെ മാനിച്ച് മുൻപന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളെ അവൻ കയറ്റിയിരുത്തും. എന്നിട്ട് അവിടുന്ന് അതിഥിയോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ സദ്യ നടത്തുമ്പോൾ ധനികരെ മാത്രം വിളിക്കരുത്, മറിച്ച് ദരിദ്രരെയും വിളിക്കുക. അവർ നിങ്ങൾക്ക് പ്രതിഫലം നേടിത്തരും എന്ന്. അത്ര മര്യാദയുള്ള അതിഥിയല്ലോ ക്രിസ്തു എന്ന് നമുക്ക് തോന്നിപ്പോകാം. കാരണം ഫരീസേയ പ്രമാണികളിൽ ഒരാളാണ് അവിടുത്തെ വിരുന്നിനെ ക്ഷണിച്ചത്. അയാളുടെ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് അവിടെ വന്ന പ്രമാണിമാരെയും ആതിഥേയൻ്റെ സുഹൃത്തുക്കളെയും എല്ലാം ഇരുത്തിക്കൊണ്ട് ഒരു തിരുത്തൽ അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ നടത്തുകയാണ്. ക്ഷണിച്ചവനും കണക്കിന് കിട്ടി. അതിന് പഴയ നിയമത്തിലെ ജ്ഞാനി അവിടുന്ന് കൂട്ടുപിടിക്കുന്നു. സഭാപ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നു, രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത്. രാജസദസ്സിൽ വച്ച് പിറകോട്ട് മാറി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം സ്നേഹിത മുന്നോട്ട് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുകയല്ലേ. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയത്തിൽ മകനും മകൾക്കും സ്ഥാനമുറപ്പിക്കാൻ ഒരച്ഛൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ മറക്കാൻ സമയമായോ? എന്തിന് അവരെപ്പറ്റി പറയുന്നു? ഒരു മഠത്തിൽ 3 അംഗങ്ങളെയുള്ളൂ. അവരിൽ ഒരാൾക്ക് സുപ്പീരിയറാകണം. എത്ര പേരുടെ നേതാവ്? വെറും 2 പേരുടെ. ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളും ഉയർച്ചയും കയറ്റവും കിട്ടാൻ വേണ്ടി അന്തസ്സില്ലാത്ത പെരുമാറ്റവും മുഖസ്തുതികളും കൊണ്ട് കാര്യം നേടാൻ നോക്കുന്നവരുടെ കാലമാണിത്. സ്വാഭിമാനം, സെൽഫ് എസ്റ്റീം എന്നൊന്ന് ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്തതുപോലെയാണ്. ഇതില്ലാത്തവരാണ് കഴിവില്ലെങ്കിലും മറ്റുള്ളവരുടെ തണലിലും സ്വാധീനത്തിലും വളരാൻ ശ്രമിക്കുന്നത്. മുൻപിൽ കയറി നിന്ന് ആളാകാൻ ശ്രമിക്കുന്നവരും ഇക്കൂട്ടർ തന്നെയാണ്. ശരിക്കും സ്വതന്ത്രനായൊരു വ്യക്തിക്ക് മറ്റൊരാളുടെ പ്രശംസയോ ഒത്താശയോ ആവശ്യമില്ല. സമൂഹത്തിലും സ്ഥാപനത്തിലും സ്ഥാനം പിടിച്ചു പറ്റാനും മുൻപന്തിയിലെത്താനും മറ്റുള്ളവരാൾ ശ്രദ്ധിക്കപ്പെടാനും ചിലർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ട് നമ്മൾ അമ്പരന്നു പോകും, സ്തംഭിച്ചു പോകും. ഇങ്ങനെയുള്ളവർ സമൂഹത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും മുഖ്യവേദിയിൽ കയറിപ്പറ്റാനും അവിടെ ഷൈൻ ചെയ്യാനും മറ്റും കാണിക്കുന്ന ആവേശം ഭയാനകമാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനോ പ്രസ്ഥാനത്തെ വളർത്താനോ അല്ല ഇവരുടെ താല്പര്യം. എനിക്കെന്ത് കിട്ടുമെന്ന് മാത്രം നോക്കി മെക്കിട്ട് കയറുന്ന ശൈലിയാണ് നാം ചുറ്റും കാണുന്നത്. തെറ്റിദ്ധരിക്കരുത്, ഇവയൊന്നും വേണ്ടെന്നല്ല പറഞ്ഞു വയ്ക്കുന്നത്. അല്ലെങ്കിൽ ആ സ്ഥാനങ്ങളിലിരിക്കുന്നവരെ അപമാനിക്കാനുമല്ല, മറിച്ച് അവ ജീവിത ലക്ഷ്യമാക്കുന്നവരെക്കുറിച്ചുള്ള സഹതാപം പ്രകടമാക്കിയെന്നു മാത്രം. ദൈവം നമുക്ക് നൽകിയ കഴിവുകൾ ദൈവത്തെയും സമൂഹത്തെയും ജനങ്ങളെയും സഹോദരങ്ങളെയും ശുശ്രൂഷിക്കാനായി ആർജവത്തോടെ ഉപയോഗപ്പെടുത്തുമ്പോൾ അംഗീകാരം താനെ ലഭിക്കും എന്നതിൽ സംശയമില്ല. അംഗീകരിക്കപ്പെടുക എന്നത് മനഃശാസ്ത്രപരമായിട്ട് എല്ലാവരുടെയും ആവശ്യമാണ്. എന്നാൽ ചിലപ്പോൾ അത് കാത്തിരിക്കേണ്ടി വരും, വൈകും എന്ന് മാത്രം. ചില തലതൊട്ടപ്പന്മാരെ വെച്ച് അവരുടെ പിൻതാങ്ങളോടെ അർഹതയില്ലാത്ത സ്ഥാനം പിടിച്ചെടുക്കുന്നതാണോ മഹത്വം? അതോ മറ്റാരുടെയും തണലില്ലാതെ ദൈവത്തിൻ്റെ തണലിൽ വളരുന്നതോ? സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിരുന്നുകളിലാണ് പലപ്പോഴും നാം ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. അവിടുത്തെ മനോഹരമായ ധ്യാനങ്ങളും ഇടപെടലുകളും സംഭവിക്കുന്നത് അവിടെയാണ്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയിൽ സാധാരണ ഭാഷണത്തിലൂടെ അവിടുന്ന് ജീവിത പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നു. വിരുന്നുമേശ ക്രിസ്തുവിന് ദൈവരാജ്യത്തിൻ്റെ പ്രതീകമാണ്. വലുപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പങ്കുവയ്ക്കുന്ന ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിരുന്നുമേശയാണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്നത്. അത് ദൈവരാജ്യത്തിൻ്റെ വിഭാവനമാണ്. ഈ വിരുന്നുമേശയിലൂടെ ക്രിസ്തു ഇന്ന് നൽകുന്ന മൂല്യവിചാരം, ദൈവരാജ്യ സന്ദേശം എളിമയുടേതും ലാളിത്യമാർന്ന ജീവിതശൈലിയുടേതുമാണ്. എത്രയോ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചരടുകളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ സ്വതന്ത്രരാണെന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ദാസരെ യജമാനന്മാരായി തെറ്റിദ്ധരിക്കുകയാണ് ഏറ്റവും വലിയ ദുരന്തം. അവാസ്തവമായതിനെ യാഥാർത്ഥ്യമെന്നും യഥാർത്ഥമായതിനെ ഭ്രമമായും കരുതുന്ന മനസ്സിൻ്റെ താളപ്പിഴയെ ഹലൂസിനേഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ടല്ലോ. ആത്യന്തികമായി ഇത്തരം ഒരു ഭ്രമാത്മകതയ്ക്ക് വിധേയരാണ് നമ്മൾ കണ്ടുമുട്ടുന്ന ധാരാളം മനുഷ്യർ. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ, അന്യവീട്ടിൽ വേല ചെയ്യുന്ന അമ്മയെപ്പോലെ ഈ വീടും അത്താഴവും കുഞ്ഞുങ്ങളുമൊക്കെ എൻ്റേതാണ് എന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് നാം വായിച്ചിട്ടുണ്ട്. എന്താണ് സത്യം? സ്വന്തം ജീവിതത്തിലെ യജമാനനേത്, ദാസനേത്, ക്ഷണികമേത്, നിത്യതയേത്, ക്ഷയമേത്, അക്ഷയമേത്, സത്രമേത്, വീടേത്, വലുതേത്, ചെറുതേത് തുടങ്ങിയ വ്യക്തമായ അവബോധമാണ് സത്യം. അത്തരമൊരു സത്യത്തിൻ്റെ വെള്ളിവെളിച്ചം നമുക്ക് തരുന്ന വിടുതലിന് തുല്യമായി മറ്റൊന്നുമില്ല. ഇന്നലെ വരെ ഏറ്റവും വിലയുള്ളതായി നാം കരുതിയത് വെറും വൈക്കോലുപോലെ നിസ്സാരമായി ഇനി വെളിപ്പെട്ടു കിട്ടും. ഈ ബോധമില്ലാത്തവർ വലിപ്പം ചമഞ്ഞു തന്നെ ജീവിക്കും. വലിയവരാകാൻ ആഗ്രഹിക്കുന്നവർ വലിപ്പം ചമയുകയല്ല വേണ്ടത്, എളിമയിൽ ചെറിയവരായി ജീവിക്കുകയാണ് വേണ്ടത്. അതായിരിക്കും വ്യക്തിമഹത്വവും മാഹാത്മ്യവുമെന്നതാണ് ഇന്നത്തെ വചനസമീക്ഷ. ആന്തരികതകൾ കളഞ്ഞു പോകുമ്പോഴാണ് മനുഷ്യൻ ബാഹ്യമായ ആഡംബരങ്ങളിലും അധികാരത്തിലും അഭിരമിക്കുന്നത്. സംസ്കാരത്തിൻ്റെ ശുദ്ധീകരണത്തിന് വിധേയമാകാത്ത ഗോത്രങ്ങൾ കടും വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്, ധരിക്കുന്നത്. എന്നാൽ ദൈവീക ദർശനം ലഭിച്ച ഒരാൾ ഉണരുന്നത് ലളിതമായ ജീവിതക്രമത്തിലേക്കാണ്. അതുകൊണ്ടാണ് അസീസിയിലെ സിദ്ധൻ തൻ്റെ പിന്നാലെ എത്തിയവർക്ക് വേണ്ടി ഇങ്ങനെ കുറിച്ചു വച്ചത്: എൻ്റെ സഹോദരങ്ങൾ ഈ ഭൂമിയിൽ ഒരങ്കുലം മണ്ണുപോലും സ്വന്തമാക്കാതിരിക്കട്ടെ എന്ന്. ഈ വാഴ്വിൽ അവർ തങ്ങളെ തന്നെ യാത്രികരായി കരുതട്ടെ എന്ന് ഫ്രാൻസിസ് ചിന്തിച്ചു കാണണം. പൊങ്ങച്ചങ്ങളുടെയും പൊള്ളത്തരങ്ങളുടെയും കാലത്ത് ഫ്രാൻസിസ് ലോകത്തിന് ക്രിസ്തു കാണിച്ചു തന്ന ലളിതമായ ജീവിതശൈലിയുടെ അങ്കിയാണ് വച്ചു നീട്ടുന്നത്. ഒരു സഞ്ചാരിയുടെ ദൈവശാസ്ത്രം രൂപപ്പെടുത്തുകയാണ് പ്രധാനം.
മുക്തി
കെ എസ് ചിത്ര ആലപിച്ച ഈ ഗാനം ഫാദർ മൈക്കിൾ പനച്ചിക്കലിന്റെ വരികളാണ്. സംഗീതം ജെറി അമൽദേവ്.
സ്നേഹ സൗജന്യം പാലിൽ ആത്മസന്തോഷം, പാപമേറ്റിടും ക്രൂശിൻ ദിവ്യ സന്ദേശം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ലത്തീൻ റീത്തിലെ ആരാധനക്രമമനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.